ചീത്ത ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരെങ്കിലും ചീത്ത പറയുകയാണ് എങ്കിൽ അവൻ എന്താണ് തിരിച്ചു ചെയ്യേണ്ടത്? ഇന്നലെ നമ്മൾ പറഞ്ഞു നോമ്പുകാരൻ ചീത്ത വിളിക്കാൻ പാടില്ല, മോശമായ വാക്കുകൾ പറയാൻ പാടില്ല, ഒരിക്കലും ഒരു മുസ്ലിം അതൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയ കാര്യങ്ങളാണ്. പക്ഷേ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും അവന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ച ദിവസത്തിൽ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ച ദിവസമാണെങ്കിൽ ഫലാ യർഫുസ് അല്ലെങ്കിൽ ഫലാ യർഫിസ് രണ്ട് രൂപത്തിലും വായിക്കാം, അവൻ റഫസ് ചെയ്യാൻ പാടില്ല. റഫസ് എന്ന് പറഞ്ഞാൽ മോശമായ സംസാരങ്ങൾ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, അതുപോലെ തന്നെ ആരെയെങ്കിലും പരിഹസിക്കാനോ മറ്റു ചില കാര്യങ്ങളൊന്നും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഫലാ യർഫുസ്, അവന്റെ ഭാഗത്ത് നിന്നുള്ള ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റഫസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, ശപിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് റഫസ് എന്ന് പറയുക. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നതായി കാണാം, വഹുവ സിലാഹുൽ ലിആം, നീചരായ ആളുകളുടെ ആയുധമാണ് ചീത്തവിളി എന്ന് പറയുന്നത്. പരസ്പരം സംസാരിക്കുമ്പോൾ തെളിവുകളില്ലാതിരിക്കുമ്പോഴാണ് ആളുകളെ ചീത്ത വിളിക്കുക, ആളുകളെ പരിഹസിക്കുക, അതൊക്കെ നീചന്മാരുടെ ചില ആയുധങ്ങളാണ്. അതിൽപ്പെട്ടതാണ് എല്ലാ ഹക്കല്ലാത്ത കാര്യങ്ങളും മോശമായ ബാത്തിലായ കാര്യങ്ങളൊക്കെ റഫസിൽ പെടുന്നതാണ് എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത് എന്താ, നിങ്ങൾ ആരെങ്കിലും നോമ്പുകാരാണെങ്കിൽ നിങ്ങൾ ആരോടും റഫസ് ചെയ്യാൻ പാടില്ല, ചീത്ത പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ വല യസ്ഹബ്, നിങ്ങൾ ഒരു കാരണവശാലും തർക്കിച്ചും മറ്റുമൊക്കെ സമയം കളയാൻ പാടില്ല. സഹബ് എന്ന് പറഞ്ഞാൽ തർക്കവും മറ്റു ചില കാര്യങ്ങളും നടത്തിക്കൊണ്ട് അതിൽ ശബ്ദം ഉയർത്തുന്നതിനാണ് സഹബ് എന്ന് പറയുക. ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അന്നിഹായയിൽ പറയുന്നതായി കാണാം, സഹബ് എന്ന് പറഞ്ഞാൽ തർക്കിച്ച് ശബ്ദം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുന്നതിനാണ് സഹബ് എന്ന് പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നോമ്പുകാരനാണെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്ന് റഫസും ഉണ്ടാവാൻ പാടില്ല, സഹബും ഉണ്ടാകാൻ പാടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു അദബാണ്. അവിടുന്ന് നമ്മോട് പറയുന്നു, ഫഇൻ സബ്ബഹു അഹദ്, ഒരു നോമ്പുകാരനെ ആരെങ്കിലും ചീത്ത പറഞ്ഞു, ഇങ്ങോട്ട് ചീത്ത വിളിച്ചു, ഔ ഖാതലഹു, അല്ലെങ്കിൽ അവനോട് തല്ലുകൂടാൻ വേണ്ടി വന്നു, അങ്ങനെയാണെങ്കിൽ ഫല്യഖുൽ, ഈ നോമ്പുകാരൻ പറയണം, ഇന്നിമ്രുൻ സ്വായിം, ഞാൻ നോമ്പുകാരനാണ്, ഇന്നിമ്രുൻ സ്വായിം, ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ പറയണം. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിച്ചു തന്നത്. അഥവാ പൊതുവെയുള്ള സമയം നമ്മോട് ആരെങ്കിലും ഇങ്ങോട്ടൊരു ദുൽമ കാണിച്ചാൽ നമുക്കതുപോലെ പ്രതികരിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഏറ്റവും നല്ലത് വിട്ടുവീഴ്ച ചെയ്യലാണ്. പക്ഷേ ആവശ്യമാണെങ്കിൽ അതേപോലെ തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം എന്താണ്? അവനോട് ആരെങ്കിലും തല്ലുകൂടാൻ വന്നാലും അവനെ ചീത്ത പറഞ്ഞാലൊന്നും അവൻ തിരിച്ച് അതുപോലെ നിൽക്കരുത്. മറിച്ച് അവന്റെ നോമ്പിനെ അവൻ ബഹുമാനിക്കണം. അവൻ ആ വ്യക്തിയോട് പറയുക, ഇന്നിമ്രുൻ സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. ചില റിവായത്തുകളിൽ രണ്ട് തവണ അങ്ങനെ പറയുക എന്ന് കാണാം, ഇന്നിമ്രുൻ സ്വായിമുൻ, ഇന്നിമ്രുൻ സ്വായിം. അല്ലെങ്കിൽ ചില റിവായത്തുകളിൽ വന്നത് ഇന്നിമ്രുൻ സ്വായിമുൻ, അല്ലെങ്കിൽ ഇന്നി സ്വായിമുൻ മറത്തൈൻ എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ചില സ്ഥലങ്ങളിൽ അള്ളാഹുമ്മ ഇന്നിമ്രുൻ സ്വായിമുൻ എന്ന് പറയുന്നത് കാണാം. അങ്ങനെ റിവായത്തുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹുമ്മ ഇന്നിമ്രുൻ സ്വായിമുൻ എന്ന പ്രയോഗം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്നത് ഇന്നിമ്രുൻ സ്വായിമുൻ എന്ന പ്രയോഗമാണ്, ഇന്നിമ്രുൻ സ്വായിമുൻ എന്ന പ്രയോഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വഫഖക്കുമുല്ലാ, നോമ്പിന്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് മറ്റു ചില ദിവസങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു അദബാണ്, നമ്മോട് ആരെങ്കിലും തർക്കിക്കാനോ മറ്റോ വന്നാൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കുക. കാരണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ പല രൂപത്തിലുള്ള ആളുകളെയും നാം കണ്ടുമുട്ടേണ്ടി വരും, പലരോടും നമ്മൾ സംസാരിക്കേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾ നമ്മോട് പല രൂപത്തിലായിരിക്കും സംസാരിക്കുന്നത്. ഇനി ആരും എന്നോടൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് കൂടിക്കലരാതെ ജീവിക്കുക എന്നുള്ളതും ഷറഈ പ്രോത്സാഹിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തു അന്നാസ വയസ്ബിറു അലാ അദാഹും അഅളമു അജ്റൻ മിൻ അൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിത്തു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും. ഒരു സത്യവിശ്വാസി ജനങ്ങളുടെ കൂടെ കൂടിക്കലർന്ന് ജീവിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ സബ്ര ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ജനങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടാതെ അവരിൽ നിന്ന് മാറി നിൽക്കുന്നവനേക്കാളും ഉത്തമനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അഹ്മദും ഇമാം തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, സ്വാഭാവികമായും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ വശത്തു നിന്നുണ്ടായാൽ അവൻ പറയേണ്ടത് ഇന്നിമ്രുഉൻ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അവനോട് തർക്കം ഒഴിവാക്കുക, അവനോടുള്ള തർക്കം ഒഴിവാക്കുക. ഇതാണ് സലഫു സ്വാലിഹീങ്ങൾ ചെയ്യാറുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നതായി കാണാം, യംബഗീ ലിസ്സായിമി അൻ യതആഹദ സൗമഹു മിൻ ലിസാനിഹി. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് അവൻ സൂക്ഷിക്കണം. വലാ യുമാരി, മറ്റുള്ളവരോട് അവൻ തർക്കിക്കാൻ പാടില്ല. വയസൂന സൗമഹു, അവന്റെ നോമ്പിനെ അവൻ സംരക്ഷിക്കണം. അതുപോലെ തന്നെ സലഫുകളെ കുറിച്ച് ഇമാം അഹമ്മദ് പറയുന്നതായി കാണാം, നോമ്പുകാരനാണെങ്കിൽ സലഫു സ്വാലിഹീങ്ങൾ അവർ മസാജിദുകളിലാണ് അധികം സമയവും ചെലവഴിക്കാറുള്ളത്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളിൽ മുഴുകും. അതുപോലെ അവർ പറയാറുണ്ട് നഹ്ഫദു സിയാമന, നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കുകയാണ്. അതല്ലാതെ മറ്റുള്ളവരോട് തർക്കിച്ചും കലഹിച്ചും സമയം കളയാനുള്ളതല്ല നോമ്പിന്റെ അവസ്ഥകൾ എന്നുള്ളത്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഈ ഒരു മാർഗം നമ്മൾ പിൻപറ്റുക. പ്രത്യേകിച്ച് റമദാൻ മാസമാണ് കടന്നു വരാൻ പോകുന്നത്. കഴിവിന്റെ പരമാവധി മറ്റിതര ജോലികളൊക്കെ ഒഴിവാക്കി, ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ജോലിയിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ സാധിക്കുമെങ്കിൽ ലീവ് എടുത്ത് റമദാനിന് വേണ്ടി തയ്യാറാവുക. ഇനി റമദാൻ നമുക്ക് പൂർണ്ണമായി ലീവ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ 10 ദിവസമെങ്കിലും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് നല്ല രൂപത്തിൽ റമദാനിന് വേണ്ടി തയ്യാറെടുക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ലീവ് എടുക്കുന്നുണ്ട്? ചില ആളുകൾ പറയും ആവശ്യങ്ങളല്ലേ, ജോലിയല്ലേ, അനുവദനീയമാണ് ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ റമദാനിൽ അനുവദനീയമാണ്. പക്ഷേ ഭൗതികമായ പല കാര്യങ്ങൾക്കും, എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ ഒക്കെ ആളുകൾ ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇബാദത്തിന് വേണ്ടി ലീവ് എടുത്ത് എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, റമദാൻ മാസമായാൽ അതിനുവേണ്ടി തയ്യാറാവുക. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ സദസ്സുകൾ പോലും റമദാൻ മാസം നിർത്തിവെക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സമയം ചെലവഴിക്കും. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ റമദാൻ മാസമായാൽ 60 ഖത്തം തീർക്കുമായിരുന്നു. 60 തവണ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുമായിരുന്നു. ചില ആളുകൾക്ക് സംശയം വരും, 3 ദിവസത്തിൽ കുറഞ്ഞ ഖത്തം തീർക്കാൻ പാടില്ലല്ലോ. അതിന്റെ ഉദ്ദേശം സ്ഥിരമായി ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി ആർക്കെങ്കിലും ഒരു ഇത്തരത്തിലുള്ള നന്മയുടെ കാലഘട്ടങ്ങളിൽ, റമദാൻ പോലെയുള്ള നന്മകളുടെ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് ആവേശം തോന്നുകയാണ് എങ്കിൽ, അതിനുള്ള സാഹചര്യവും അതിനുള്ള കഴിവും തനിക്കുണ്ടെന്ന് തോന്നിയാൽ, ഇങ്ങനെ ആവർത്തിച്ച് ഖത്തം തീർക്കുന്നതിൽ, 3 തവണയിൽ കുറഞ്ഞ ഖത്തം തീർക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയെ പോലെയുള്ള ഉലമാക്കൾ വിശദീകരിക്കുന്നതായും കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ തർക്കങ്ങളിലോ അനാവശ്യമായ ഒരു വിഷയത്തിലോ തലയിടാതിരിക്കാൻ പരിശ്രമിക്കുക. ഇനി ഇവിടെ വരുന്ന മറ്റൊരു സംശയം, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം, ഇന്നി മുറുഉൻ സ്വായിം, ഞാൻ നോമ്പുകാരനാണെന്ന് നമ്മോട് കലഹിക്കാൻ വേണ്ടി വരുന്നവനോട് പറയണം. ഇത് അവനോട് ഉറക്കെ പറയണം എന്നാണ് ഉദ്ദേശം. അതല്ല, നമ്മെ ഒരാൾ ചീത്ത വിളിച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാം ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും തിരിച്ചു പറയാൻ നിൽക്കുന്നില്ല, അവനെ പറയട്ടെ എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ പറയാനാണോ ഉദ്ദേശം? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവനോട് തുറന്നു പറയണം, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മറച്ചു വെക്ക, അത് മനസ്സിലാണ് പറയേണ്ടത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മനസ്സിലാണ് പറയേണ്ടത്. ഇവിടെ ബറക്കല്ലാഹു ഫീക്കും, ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ഈ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അഥവാ അവനോട് തുറന്നു പറയണോ അതല്ല നമ്മുടെ മനസ്സിലാണോ പറയേണ്ടത്, ഈ അഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ വരുന്നത് സുന്നത്ത് നോമ്പുകളിലാണ്. കാരണം റമദാൻ മാസത്തിൽ ഫർളു നോമ്പ് എല്ലാവരും നോമ്പുകാരായിരിക്കും. അതുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നതിലൂടെ പ്രത്യേകിച്ച് റിയാ വരാനോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാകാൻ ഒന്നും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഫർളു നോമ്പാണെങ്കിൽ പറയാം, സുന്നത്ത് നോമ്പുകളാണെങ്കിൽ അതാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് ഇമാം ഇബ്നുൽ അറബി റഹിമഹുള്ള പറയുന്നതായി കാണാം. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും ഏത് നോമ്പുകളിലാണെങ്കിലും അവരോട് തുറന്നു പറയുക, ഞാൻ നോമ്പുകാരനാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഷർഹുൽ മുംതിഇൽ ഇതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, ഇത് തിരിച്ചങ്ങനെ പറയുമ്പോൾ, തിരിച്ച് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ ഈ ചീത്ത വിളിക്കുന്നവന് അല്ലെങ്കിൽ അവനോട് ദ്രോഹം ചെയ്യുന്നവന് മനസ്സിലാകും ഈ വ്യക്തി തിരിച്ച് പ്രതികരിക്കാത്തത് അവൻ നോമ്പുകാരനായതുകൊണ്ടാണ്. അപ്പോൾ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കാൻ അതൊരു കാരണമാകും. രണ്ടാമത്തേത്, ഈ ചീത്ത വിളിക്കുന്ന സഹോദരന് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയില്ല. എന്നിരുന്നാലും അള്ളാഹു അലം ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, ഉറക്കെ പറയണോ അതല്ല മനസ്സിൽ പറഞ്ഞാൽ മതിയോ. ഇനി ഒരു വ്യക്തി ഉറക്കെ പറയുകയാണെങ്കിൽ അത് പ്രശ്നമില്ല, പണ്ഡിതന്മാർ അനുവദിച്ചതാണ്. ഇനി ഒരു വ്യക്തി പതുക്കെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ തന്റെ മനസ്സിൽ ഒരു ഉണർച്ചലായി ഞാൻ നോമ്പുകാരനാണ്, മോശമായ സംസാരത്തിൽ ഇടപെടുകയില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതും മതിയാകുന്നതാണ്. ഇതാണ് ഇന്നലത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ പറയാനുള്ളത്. തയ്യം, ഇനി അടുത്ത ഹദീസ് ബാറക്കല്ലാഹു ഫീക്കും, ഇന്നലെ വായിച്ചതിന് ശേഷമുള്ള ഹദീസ് ഹിജാമയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. നിങ്ങൾ ആ മൂന്ന് ഹദീസുകൾ, നിങ്ങളുടെ കയ്യിൽ കിതാബ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഹിജാമയുമായി ബന്ധപ്പെട്ട മൂന്ന് ഹദീസുകൾ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ മൊത്തത്തിൽ വായിച്ച് അതിനർത്ഥം പറഞ്ഞ് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില മസായിലുകൾ പറയാം. ഹിജാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കപ്പിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടക്കുന്ന കപ്പിംഗ് ചികിത്സക്കാണ് ഹിജാമ എന്ന് പറയുക. عن ابن عباس رضي الله عنهما ان النبي صلى الله عليه وسلم احتجم وهو محرم. ابن عباس رضي الله عنه പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരിക്കെ, അഥവാ ഹജ്ജിന് ഉംറക്ക് വേണ്ടി ഇഹ്റാം കിട്ടുന്ന സാഹചര്യം, ഇഹ്റാമിലായിരിക്കെ അവിടുന്ന് ഹിജാമ ചെയ്തിട്ടുണ്ട്. واحتجم وهو صائم, അതുപോലെ തന്നെ നോമ്പുകാരനായിരിക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തിട്ടുണ്ട്. റവാഹുൽ ബുഖാരി. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് സ്വീകാര്യമാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, ഹദീസ് സ്വീകാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ പിന്നീട് അത് സ്വീകാര്യമാണെന്ന് പറയേണ്ടതില്ല. പക്ഷേ ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ ഹദീസിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അഹമ്മദിനെ പോലെയുള്ള, അതുപോലെ തന്നെ യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താനിനെ പോലെയുള്ള, അലി ഇബ്നുൽ മദീനയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിൽ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്ന ഭാഗം തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഇമാം അഹമ്മദ്, അതുപോലെ തന്നെ യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ, ഇമാം അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി റഹിമഹുല്ലാ തുടങ്ങിയ ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിലുള്ള നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്ന ഭാഗം തെറ്റാണ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അള്ളാഹു അലം ആ ഹദീസ് സ്വീകാര്യമാണ്. ഇമാം അഹമ്മദ് ഈ ഹദീസ് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ല എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്ക് ധാരാളം സംസാരങ്ങളുണ്ട്. എന്നിരുന്നാലും ആ ഹദീസ് സ്വീകാര്യമാണ്, ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് സൂചന പറഞ്ഞ ആളുകൾക്കൊക്കെ ഹാഫിളു ബിൻ ഹജർ റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിൽ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹദീസ്, അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്റിമായിരിക്കെ ഹിജാമ ചെയ്തു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഹദീസിലുള്ള പാഠം. ഇനി രണ്ടാമത്തെ ഹദീസ്, അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അലാ റജുലിൻ ബിൽ ബഖീഅ വഹുവ യഹ്തജിമു ഫീ റമളാൻ. റമളാൻ മാസം ഒരു വ്യക്തി ബഖീഅിൽ വെച്ച് അല്ലെങ്കിൽ ബഖീഅിനരികിൽ വെച്ച് ഹിജാമ ചെയ്യുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി, അല്ലെങ്കിൽ അവിടേക്ക് പ്രവാചകൻ വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം. ഹിജാമ ചെയ്യുന്നവനും ചെയ്യപ്പെട്ടവനും അവന്റെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹിജാമ ചെയ്യുന്ന വ്യക്തിയും അതുപോലെ തന്നെ ആർക്കാണോ ഹിജാമ ചെയ്യപ്പെടുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത്, ഹിജാമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആധുനിക ശൈലി നിങ്ങൾ ചിന്തിക്കരുത്, മറിച്ച് പഴയ കാലഘട്ടം അവർ വെച്ചുകൊണ്ട് വലിച്ചെടുക്കാറാണ് പതിവ്. ഹിജാമ ചെയ്യുന്ന വ്യക്തി വലിച്ചെടുക്കും, അപ്പോൾ ചിലപ്പോൾ ചെയ്യുന്ന വ്യക്തിയുടെ തൊണ്ടയിലേക്ക് രക്തം പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഹിജാമ ചെയ്യുന്നവൻ നോമ്പ് മുറിഞ്ഞു എന്ന് പറയാനുള്ള കാരണം. മഹ്ജൂമ എന്നുള്ളത് ആർക്കാണോ ഹിജാമ ചെയ്യപ്പെടുന്നത് ആ വ്യക്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നപ്പോൾ പറഞ്ഞു, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്യുന്നവനും ചെയ്യപ്പെട്ടവനും അവരുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നോമ്പ് ബാധയായിരിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശേഷം ഇബ്നു ഹജർ പറഞ്ഞു, റവാഹുൽ ഖംസ ഇല്ല തിർമിദി, ഇമാം അഹ്മദും അബൂദാവൂദും ഇബ്നു മാജയും നസയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വസഹഹഹു അഹ്മദ്, ഇമാം അഹ്മദ് ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വബ്നു ഹുസൈമത്ത് വബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയും ആ ഹദീസ് സ്വീകാര്യമാണെന്ന വിധി നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, أول ما كرهت الحجامة للصائم أن جعفر بن أبي طالب احتجم وهو صائم فمر به النبي صلى الله عليه وسلم فقال أفطر هذان. ഒരിക്കൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തപ്പോൾ അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു, ഈ രണ്ടുപേരുടെയും നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് രണ്ടുപേർ? ജഅഫർ ബിൻ അബി ത്വാലിബും അദ്ദേഹത്തിന് ഹിജാമ ചെയ്തു കൊടുത്ത വ്യക്തിയും. ثم رخص النبي صلى الله عليه وسلم بعد في الحجامة للصائم, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരന് ഹിജാമയിൽ ഇളവ് നൽകി. وكان انس يحتجم وهو صائم, നോമ്പുകാരനായിരിക്കെ അനസ് റളിയല്ലാഹു അൻഹു ഹിജാമ ചെയ്യാറുണ്ടായിരുന്നു. رواه الدارقطني وقواه, امام الدارقطني ആ ഹദീസ് ഉദ്ധരിക്കുകയും അത് സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഹദീസിന്റെ അർത്ഥം. ഒന്നാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞു സ്വീകാര്യമാണ്, രണ്ടാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞു ഇമാം ഇബ്നു ഹുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സഹീഹ് ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ഇമാം ദാറഖുത്നി റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസ് ദുർബലമാണ്. ഇമാം ദാറഖുത്നി റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. കാരണം അതിന്റെ സനദിൽ ഖാലിദ് ഇബ്നു മഖ്ലദ് എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നുൽ മുസന്ന എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അത് കാരണത്താൽ ആ ഹദീസ് ദുർബലമാണ്. ഏത് ഹദീസ്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജഅഫർ ബിൻ അബി ത്വാലിബ് ഹിജാമ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് ഹിജാമ ചെയ്തവന്റെയും ചെയ്യപ്പെട്ടവന്റെയും നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് നോമ്പുകാരന് ഇളവ് നൽകി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു, അതിൽ ഖാലിദ് ബിൻ മഖ്ലദ് ഉണ്ട്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നുൽ മുസന്ന ഉണ്ട്. ആ ഹദീസ് ഇമാം ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തൻഖീഹിൽ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിലും അത് ദുർബലമാണെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിലും അത് ദുർബലമാണെന്നുള്ള സൂചന നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തയ്യിബ്, ഇതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ മൂന്ന് ഹദീസ് നമ്മൾ വായിച്ചു. ഒന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു. രണ്ടാമത്തെ ഹദീസിൽ ഹിജാമ ചെയ്തവനും ചെയ്യപ്പെട്ടവന്റെയും നോമ്പ് മുറിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തവന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് പറയുന്ന ഹദീസ്, പക്ഷേ അത് ദുർബലമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അത് ദുർബലമാണ് എന്ന് സൂചിപ്പിച്ചു. ഇവിടെ ഹദീസുമായി ബന്ധപ്പെട്ട മസായിലുകൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഹദീസുകളിൽ വരുന്ന റാവിമാർ അല്ലെങ്കിൽ അതിന്റെ സഹാബികൾ പുതുതായി വരുന്നതാണ് എങ്കിൽ അവരെ കുറിച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു. ഇബ്നു അബ്ബാസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക്കിനെ കുറിച്ചും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ആണ്. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയാണ്. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട സഹാബിയാണ്. ഈ ഔസ് എന്ന് പറയുന്ന വ്യക്തി, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അഥവാ ഔസ് ഇബ്നു സാബിത്, ഹസ്സാൻ ഇബ്നു സാബിത്. ഈ ഔസ് എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാഇറായി അറിയപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മകനാണ് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബാദത്തിൽ അങ്ങേയറ്റം പരിശ്രമം കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ധാരാളമായി ഇബാദത്തുകളിൽ സമയം ചെലവഴിക്കാറുള്ള വ്യക്തിയാണ് മഹാനായ ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 58 അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 58 അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 75 വയസ്സായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 75 വയസ്സായിരുന്നു. ഇതാണ് ആ ഹദീസുകളിൽ ഉദ്ധരിച്ച അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിച്ച ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം സഹോദരങ്ങളെ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൂന്ന് ഹദീസ് നമ്മൾ പറഞ്ഞു. ആ ഹദീസുമായി ബന്ധപ്പെട്ട വിധികളും നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, വ്യക്തമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് ആരുദ്ധരിച്ചതാണ്? ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വീകാര്യമാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അലി ബിൻ അബ്ദുല്ലാഹിൽ മദീനി, അതുപോലെ ഇമാം ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അൽ ഹല്ലലി, ഉസ്മാൻ അദ്ദാരിമി, ഇമാം ഉഖൈലി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഹദീസ്? ഷദ്ദാദ് ബിൻ ഔസിന്റെ ഹദീസ്. എന്നാൽ ഇമാം അബു ഹാതിം അർറാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് ദുർബലമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ഹദീസിൽ എന്തുണ്ട്? വലിയ രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. ആ നോമ്പ് ഹിജാമ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും ചെയ്യപ്പെട്ടവനും രണ്ടാളുകളുടെയും നോമ്പ് മുറിയും എന്ന് പറയുന്ന ഹദീസിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുൻഗാമികൾ തന്നെ അത് സ്വീകാര്യമാണെന്നും സ്വീകാര്യമല്ല എന്നും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിഷയത്തിലുള്ള ചില മസായിലുകൾ നോക്കാം. ആ വിഷയത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള ചില മസായിലുകൾ ഇവിടെ ഒന്നാമത്തെ മസല, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹിജാമ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹിജാമ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? സഹോദരങ്ങളെ, ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത്, അഥവാ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മദ്ഹബാണ് പരിഗണിച്ച് പറയാറുള്ളത്, മാലിക്കി മദ്ഹബിലും ഷാഫിഇ മദ്ഹബിലും ഹനഫി മദ്ഹബിലുള്ള വീക്ഷണം എന്താണ്? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. ഹിജാമ ചെയ്താൽ അഥവാ കപ്പിംഗ് ചെയ്താൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. അതാണ് ഹിജാമ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് മുറിയുകയില്ല. ഇനി നോമ്പ് മുറിയും എന്ന് പറയുന്നത് ആരാണ്? ഏത് മദ്ഹബാണ്? ഹംബലി മദ്ഹബാണ്. നോമ്പ് മുറിയും എന്ന് പറയുന്നത് ഹംബലി മദ്ഹബാണ്. അതുപോലെ തന്നെ പിന്നീട് ജീവിച്ച പണ്ഡിതന്മാരിൽ പ്രസിദ്ധരായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിലും ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തഹ്ദീബു സുനനി അബി ദാവൂദിലും ഒക്കെ പറയുന്ന ഹിജാമ നോമ്പ് ബാത്തുലാക്കുന്നതാണ്, ഹിജാമ നോമ്പ് ബാത്തുലാക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായി ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന സ്വഹാബത്തിന്റെ അഭിപ്രായം നമ്മൾ നോക്കിയാൽ 9 നോമ്പുകാരന് ഹിജാമ അനുവദിച്ചുകൊണ്ട് ഫത്വ നൽകിയതായി, അല്ലെങ്കിൽ 9 സ്വഹാബികൾ നോമ്പുകാരന് ഹിജാമ ജായിസ് ആണെന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. 9 സ്വഹാബികൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഹിജാമ ജായിസ് ആണ് എന്ന് പറഞ്ഞതായി അനുവദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ സാബിത് അൽ ബുനാനി റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അഫ്വൻ ചോദിക്കുന്നതല്ല, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. സാബിത് അൽ ബുനാനി എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള ശിഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലസ്തും തക്റഹൂന അൽ ഹിജാമത ലിസ്സായിമി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഹിജാമ വെറുക്കാറുണ്ടായിരുന്നില്ലേ? നോമ്പുകാരൻ ഹിജാമ ചെയ്യുന്നത് നിങ്ങൾ വെറുക്കാറുണ്ടായിരുന്നില്ലേ എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു? അത് ചെയ്താൽ ബലഹീനരായി പോകാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്ത് ഈ കൊമ്പ് വെച്ച് രക്തം വലിച്ചെടുത്താൽ, ഇന്ന് ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ എടുക്കാൻ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ രൂപത്തിലൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി സാധിക്കും. എന്നിരുന്നാലും അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറുക്കാറുണ്ടായിരുന്നില്ല, ഇല്ലാ മിൻ അജ്ലി ളഅഫി, അത് കാരണത്താൽ ബലഹീനരാകും എന്നൊരു വിഷയം കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അത് ശറഈയായി നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വിലക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് ബലഹീനത വരുന്നത് കാരണത്താലാണ് സഹാബികൾ അതിനെ, ചില ആളുകൾ അതിനോട് ഒരു വെറുപ്പ് കാണിച്ചിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതേ വിഷയം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആ രൂപത്തിൽ ക്ഷീണം വരുന്നത് കാരണത്താൽ മാത്രമാണ് അവർ വെറുത്തിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അപ്പോൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഹിജാമയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അന്നഹു സുഇല അനിൽ ഹിജാമതി ലിസ്സായിം, നോമ്പുകാരൻ ഹിജാമ ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ബിഹ, അത് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, ഹിജാമ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയതായി ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹും നോമ്പുകാരനെ അത് അനുവദിച്ചു കൊടുത്തതായി ഇമാം ഇബ്നു ഹുസൈമയും ദാറഖുത്നിയും ഉദ്ധരിക്കുന്നതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അത് ഉദ്ധരിക്കപ്പെട്ടതായി, അല്ലെങ്കിൽ അദ്ദേഹം അനുവദിച്ചതായി ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചതായും ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിലും ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയും ഈ വിഷയത്തിൽ അനുവദിച്ചു കൊടുത്തതായി നമുക്ക് അവരുടെ ഫത്വയും കാണാം. എന്നാൽ അവരിലേക്ക് ചേർത്തപ്പെട്ടതിൽ ചില ഖിലാഫുകൾ ഉണ്ട് എങ്കിലും അവരിൽ നിന്നും അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അനുവദിച്ചതായി ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ അനുവദിച്ചതായി ഇമാം അബ്ദുർ റസാഖും ഇബ്നു അബി ഷൈബയും ഉദ്ധരിച്ചതിൽ കാണാം. അപ്പോൾ ഇങ്ങനെ 9 സഹാബികൾ ഹിജാമ നോമ്പുകാരന് അനുവദനീയമാണ് എന്ന് വിധി നൽകിയതായി നമുക്ക് കാണാം. ആരൊക്കെ നമ്മൾ പറഞ്ഞു? അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അനസ് ബിൻ മാലിക്കിന്റെ അസർ എവിടെയാണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അസർ ഇബ്നു അബി ഷൈബ റഹിമഹുള്ള ഉദ്ധരിച്ചത്. അബു സഈദ് അൽ ഖുദ്രിയുടെ അസർ ഇബ്നു ഹുസൈമയും ദാറഖുത്നിയും ഉദ്ധരിച്ചത്. സഅദ് ബിൻ വഖാസിന്റെ അസർ ഇമാം മാലിക് ഉദ്ധരിച്ചു. ഇബ്നു ഉമറിന്റെ അസർ ഇമാം മാലിക് ഉദ്ധരിച്ചു. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അസർ ഇമാം അബ്ദുർ റസാഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ ഇബ്നു അബി ഷൈബ റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു അലിയുടെ അസർ ഇമാം അബ്ദുർ റസാഖും ഇബ്നു അബി ഷൈബയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 9 സഹാബികളിൽ നിന്ന് അവർ നോമ്പുകാരന് ഹിജാമ അനുവദിച്ചു കൊടുത്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. 9 സഹാബികളിൽ നിന്ന് അവർ നോമ്പുകാരന് ഹിജാമ അനുവദിച്ചു കൊടുത്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബികളുടെ അഭിപ്രായം ഇതായിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാം. ഇതാണ് സഹാബത്തിന്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലാ പറഞ്ഞത് കാനു യക്റഹൂൻ അൽ ഹിജാമത ലിസ്സായിം മഖാഫത ളഅഫി. സഹാബികൾ, ജനങ്ങൾ നോമ്പുകാരൻ ഹിജാമ ചെയ്യുന്നത് വെറുത്തിരുന്നത് അവർക്കത് കാരണത്താൽ ബലഹീനത വരുന്നത് കൊണ്ടാണ്. ആരാ പറഞ്ഞത്? ഇബ്രാഹിം അന്നഖഈ. ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ഷർഹു മആനിൽ ആസാരിൽ ഈ ഒരു അസർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഉർവത്ത് ഇബ്നുൽ സുബൈർ, ഇമാം ഷഅബി, ഇമാം നഖഈ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ താബിഈങ്ങളിൽ നിന്ന് എന്ത് പറഞ്ഞു? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല. അപ്പോൾ സഹോദരങ്ങളെ, സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്ന സഹീഹായ അഭിപ്രായം എന്താണ്? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല എന്നാണ്. താബിഈങ്ങളിൽ നിന്നും അത് മുറിയില്ല എന്ന് പറഞ്ഞവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്ന വേറെ ചില അസറുകൾ, അഥവാ ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് വന്നിരിക്കുന്ന അസറുകൾ, അള്ളാഹു അലം, അത് ഭൂരിപക്ഷവും ദുർബലമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നോമ്പ് മുറിയും എന്നൊരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടതായി ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും അത് മുൻഖതി ആണ്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നോമ്പ് മുറിയും എന്നൊരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിന്റെ സനദിൽ ലൈസ് ഇബ്നു അബി സുലൈം എന്ന് പറയുന്ന റാവിയുണ്ട്, അതുകൊണ്ട് അതും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? സഹാബികളിൽ നിന്ന് അള്ളാഹു അലം സഹീഹായ മാർഗത്തിൽ, സഹീഹായ റിവായത്തോടുകൂടി ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് സഹാബികളിൽ നിന്ന്, 9 എന്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല, അവർ അനുവദിച്ചു കൊടുത്തതായും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? നോമ്പ് മുറിയില്ല എന്നതാണ്. ഇനി രണ്ടാമത്തെ അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അഹമ്മദിന്റെ മദ്ഹബിൽ, ഹംബലി മദ്ഹബിൽ എന്താണ് അഭിപ്രായം? നോമ്പ് മുറിയും എന്നുള്ളതാണ്, നോമ്പ് മുറിയും എന്നുള്ളതാണ് ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം. അതാണ് താബിഈങ്ങളിൽ നിന്ന് അതാ ഇബ്നു അബി റബാഹിന്റെ അഭിപ്രായം, അതാ ഇബ്നു അബി റബാഹിന്റെ അഭിപ്രായം. പക്ഷേ അതാഇന്റെ അഭിപ്രായം അദ്ദേഹം നോമ്പ് മുറിയെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഹിജാമ ചെയ്താൽ കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായം ഒറ്റപ്പെട്ടതാണ്, പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിൽ നിന്ന് ഇബ്നു ഹുസൈമ, ഇബ്നുൽ മുൻദിർ അങ്ങനെയുള്ള ചില ആളുകളും ആ ഒരു അഭിപ്രായമാണ് തിരഞ്ഞെടുത്തത്. ഇനി ഈ വിഷയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ സമീപകാലം ജീവിച്ച പണ്ഡിതന്മാർ, സമീപകാലം ജീവിച്ച പണ്ഡിതന്മാർ ഇരിക്കുന്ന വീക്ഷണം, ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഇബ്നു ഉസൈമീനും നോമ്പ് മുറിയും എന്ന് പറഞ്ഞവരാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ നോമ്പ് മുറിയില്ല, ഹിജാമ കാരണത്താൽ നോമ്പ് മുറിയില്ല എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. طيب ഇനി ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ, ഈ വിഷയത്തിൽ മനസ്സിലായില്ലേ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു, മറ്റൊരു ഹദീസിൽ ഹിജാമ ചെയ്തവനും ചെയ്യപ്പെട്ടവന്റെയും ചെയ്തു കൊടുത്തവന്റെയും നോമ്പ് ബാത്തിലാകും. പക്ഷേ ചെയ്തവന്റെയും ചെയ്തു കൊടുത്തവന്റെയും നോമ്പ് ബാത്തിലാകും എന്ന് പറയുന്ന ഹദീസിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ധാരാളം പണ്ഡിതന്മാർ ആ ഹദീസ് തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു ആ ഹദീസ് മൻസൂഖാണ്, ആ ഹദീസ് മൻസൂഖാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹിജാമ ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു, പിന്നീട് ആ വിലക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്ന ഹദീസോടുകൂടി ആ ഒരു വിലക്ക് മാറി എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹി അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇപ്പോൾ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഈ പറഞ്ഞതിന്റെ ഒരു ആകെ ചുരുക്കം എന്താണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹിജാമ എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന ഒന്നല്ല, നോമ്പ് മുറിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമ്പതോളം സഹാബികളിൽ നിന്ന് അത് അനുവദിച്ച് അവർ ഫത്വ നൽകിയതായും നമ്മളിവിടെ പറഞ്ഞു. ഒരു സഹാബിയിൽ നിന്നും അത് പാടില്ല എന്ന് പറഞ്ഞതായി സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതിൽ ളഇഫുണ്ട്, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നതിലും ദുർബലതയുണ്ട്, അത് രണ്ടും സഹീഹല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള മസായിലുകൾ, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? മുറിയില്ല എന്നാണ്. ഒരു മദ്ഹബിന്റെ അഭിപ്രായമാണ് മുറിയും. അങ്ങനെയുള്ള മസായിലുകൾക്ക് എന്താ പറയാ? മുഫ്രദാത്തുൽ ഹനാബില, അല്ലെങ്കിൽ ഏതൊരു മദ്ഹബാണോ ആ ഒരു അഭിപ്രായം പറയുന്നത് മറ്റു മദ്ഹബുകൾക്കെതിരായി, അങ്ങനെയുള്ള മസായിലുകൾക്കാണ് ഫിഖ്ഹിൽ മുഫ്രദാത്ത് എന്ന് പറയാ. അപ്പോ ഹിജാമ കൊണ്ട് നോമ്പ് മുറിയും എന്നുള്ളത് മുഫ്രദാത്തുൽ ഹനാബില, ഹംബലി മദ്ഹബിന്റെ ഏക വീക്ഷണത്തിൽ പെട്ടതാണ്, മറ്റു തര മദാഹിബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹംബലി മദ്ഹബിന്റെ വീക്ഷണത്തിൽ പെട്ടതാണ്. ഏറ്റവും നല്ലത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരനായിരിക്കും ഹിജാമ ഒഴിവാക്കലാണ്, കാരണം ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കലാണ് ഏറ്റവും ഉചിതം. പക്ഷേ ഒരു വ്യക്തി ഹിജാമ ചെയ്താൽ അവന്റെ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇബ്രാഹിം നഖഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് അത് കാരണത്താൽ ദുർബലത വരുന്നത് കൊണ്ടാണ് സഹാബികൾ അത് വെറുത്തിരുന്നത്. കാരണം സ്വാഭാവികമായും നമ്മൾ കരുതും നമുക്ക് ഹിജാമ ചെയ്ത പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വ്യക്തി ഹിജാമ ചെയ്ത് പിന്നീട് ക്ഷീണം വന്ന് നോമ്പ് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ വിഷയം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഹിജാമ നോമ്പുകാരൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫിഖഹിയായ മസല എന്ന രൂപത്തിൽ ഒരു വ്യക്തി ഹിജാമ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ നോമ്പ് മുറിയുകയില്ല, അതാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. ഇമാം ബുഖാരിയുടെ അഭിപ്രായം അതാണ്, ഇബ്നു ഹസ്മിന്റെ അഭിപ്രായം അതാണ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് മദ്ഹബുകളുടെയും അഭിപ്രായം ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ്. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. തയ്യബ്, അതുപോലെ തന്നെ ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയില്ല നമ്മൾ പറഞ്ഞു. ഇതിന് നമുക്ക് ആവശ്യം വരുന്ന മറ്റൊരു മസല എന്താ? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം കാരണത്താൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ബ്ലഡ് എടുത്ത് അതിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ എന്തെയ്യില്ല? നോമ്പ് മുറിയില്ല. അങ്ങനെ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ ഉണ്ട്. അദ്ദേഹം പറയുന്നു അൽ ഫിത്റു മിമ്മ ദഖൽ, നോമ്പ് മുറിയപ്പോഴാണ്, എന്തെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചാലാണ്. വലൈസ മിമ്മ ഖറജ്, ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള കാരണത്താൽ നോമ്പ് മുറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണത്താൽ നോമ്പ് മുറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെസ്റ്റിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ബ്ലഡ് എടുക്കുകയാണ് എങ്കിൽ അത് കാരണത്താൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വിഷയം, ആർക്കെങ്കിലും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അപകടം പിടിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് രക്തം കൊടുക്കാൻ നമ്മൾ ചെന്നു, അങ്ങനെ നമ്മൾ രക്തം കൊടുത്താൽ നമ്മുടെ നോമ്പ് മുറിയോ? ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് പറയുന്ന പണ്ഡിതന്മാർ, അവരെന്ത് പറയും? നോമ്പ് മുറിയും. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അവരൊക്കെ പറയുന്നു അങ്ങനെ കുറച്ചധികം ബ്ലഡ് കൊടുത്താൽ ഹിജാമ നോമ്പ് മുറിയും എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ഹിജാമ കാരണത്താൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ നോമ്പ് മുറിയില്ല, അദ്ദേഹത്തിന്റെ നോമ്പ് മുറിയില്ല. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. തയ്യബ്, ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ദർസിൽ നമുക്ക് സൂചിപ്പിക്കാം. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹോദരങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തയ്യബ്, ഇവിടെ നമുക്ക് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.